പ്രൈസ് ദ ലോർഡ്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 24 തിരുവചനങ്ങൾ 13 മുതൽ 27 വരെ. ആ ദിവസം തന്നെ അവരിൽ രണ്ടുപേർ ജെറൂസലമിൽ നിന്ന് ഏകദേശം 60 സ്താദിയോൺ അകലെയുള്ള എമ്മാവുസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ മ്ലാനവദനരായി നിന്നു. അവരിൽ ക്ലെയോപാസ് എന്നു പേരായവൻ അവനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറൂസലമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? അവൻ ചോദിച്ചു, ഏതു കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസറായനായ യേശുവിനെക്കുറിച്ച് തന്നെ. അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് 3-ാം ദിവസമാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഇന്ന് രാവിലെ അവർ കല്ലറയിങ്കൽ പോയിരുന്നു. അവൻ്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചുവെന്നും പറഞ്ഞു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയിങ്കിലേക്ക് പോയി. സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, എന്നാൽ അവനെ അവർ കണ്ടില്ല. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, കുരിശിൻ്റെ സുവിശേഷം ധ്യാന വിഷയമാക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ കുരിശുമരണത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനമാണ്. എന്താണ് ഈ കുരിശുമരണത്തിൻ്റെ കാരണം? എന്താണ് ഈ കുരിശുമരണത്തിൻ്റെ അർത്ഥം? നമുക്കറിയാം, യേശുവിനെ അനുഗമിച്ച് ഗലീലയിൽ നിന്ന് ജെറൂസലത്തേക്ക് വന്ന ശിഷ്യന്മാരെല്ലാം നിരാശരായിത്തീർന്നിരുന്നു. അല്ല, അവർ ഭയചകിതരുമായിരുന്നു. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അവർ ഗലീലയിൽ നിന്ന് യേശുവിനെ അനുഗമിച്ചത്. വള്ളവും വലയും ഉപേക്ഷിച്ച്, വീടും കുടുംബവും ഇട്ട്, തൊഴിലും ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ച ശിഷ്യന്മാർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, യേശു രാജാവാകും, ആ രാജ്യത്തിൽ തങ്ങൾക്കും സ്ഥാനമുണ്ടാകുമെന്ന്. ആ പ്രതീക്ഷയോടുകൂടിയായിരിക്കണം സബ്ദിപുത്രന്മാരായ യാക്കോബും യോഹന്നാനും അങ്ങയുടെ രാജ്യത്തിൽ വരുമ്പോൾ വലത്തും ഇടത്തും ഇരിക്കാൻ ഞങ്ങൾക്ക് അനുവാദം നൽകണമെന്നൊക്കെ പ്രാർത്ഥിച്ചത്. പക്ഷേ അവരുടെ പ്രതീക്ഷകളെല്ലാം തകർന്നുപോയി. ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുന്ന വെള്ളിയാഴ്ച യേശു വധിക്കപ്പെട്ടപ്പോൾ അവരുടെ പ്രതീക്ഷകൾ മുഴുവനും തകർന്നു. അത് തന്നെയുമല്ല, അവരുടെ ജീവിതം തന്നെ അപകടത്തിലാണെന്ന് അവർക്ക് മനസ്സിലായി. റോമിനെതിരെ കലാപക്കുറ്റം ആരോപിച്ച് യഹൂദരുടെ രാജാവാണെന്ന കുറ്റപത്രവുമായി കുരിശ് തറയ്ക്കപ്പെട്ട യേശുവിൻ്റെ അനുയായികളായി അറിയപ്പെടുന്നത് തികച്ചും അപകടകരമാണെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവർ ജെറൂസലത്ത് നിന്ന് വിട്ടുപോകാനും സാധ്യതയുണ്ട്. യേശുവിൻ്റെ അറസ്റ്റ് ചെയ്യപ്പെട്ട വേളയിൽ തന്നെ അകന്നുപോയവർ, ഭയന്ന് കഴിഞ്ഞവർ, പിന്നെ എങ്ങനെയാണ് തിരിച്ചു വന്ന് ഒരു സമൂഹമായത്? യേശുവിൻ്റെ സഭയായവരെങ്ങനെയാണ് മുന്നോട്ട് വന്നത്? എങ്ങനെയാണ് ശിഷ്യ സമൂഹം തങ്ങളുടെ വിശ്വാസം വീണ്ടെടുത്തത്? ഇതിന് രണ്ട് സംഭവങ്ങൾ പശ്ചാത്തലമായി നിൽക്കുന്നുണ്ട്: യേശുവിൻ്റെ ഉത്ഥാനവും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും. പരിശുദ്ധാത്മാവ് കടന്നു വന്നു കഴിഞ്ഞപ്പോഴേ ശിഷ്യന്മാർ ശക്തിയാർജിച്ചു. അവർ പിന്നെ പ്രഘോഷിക്കുന്നത് ക്രൂശിതനായ യേശുവിനെക്കുറിച്ചാണ്. പക്ഷേ എളുപ്പമായിരുന്നില്ല എന്ന് നമുക്കറിയാം. കുരിശ് തറച്ച് കൊല്ലപ്പെട്ടൊരു വ്യക്തിയെ രക്ഷകനായി പ്രഘോഷിക്കുക എളുപ്പമായിരുന്നില്ല. രണ്ടു കാരണങ്ങൾ പ്രത്യേകിച്ചു. കുരിശിൽ തറയ്ക്കപ്പെട്ടവൻ, മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ് യഹൂദരുടെ നിയമമനുസരിച്ച്. യഹൂദരുടെ പരമോന്നത കോടതിയായ സാൻഹെദ്രിൻ തന്നെ ദൈവദൂഷകനെന്ന് ആരോപിച്ച് വധശിക്ഷ വിധിച്ചവനാണ് യേശു. മറുഭാഗത്തുനിന്ന് പലസ്തീനായിലെ ഗവർണറായിരുന്ന പീലാത്തോസ് റോമൻ അധികാരിയാണ് യേശുവിനെ കലാപകാരിയെന്ന് മുദ്രകുത്തി കുരിശു തറച്ച് കൊല്ലാൻ വിധിച്ചത്. ഇങ്ങനെ മതകോടതിയും രാഷ്ട്രീയ കോടതിയും ഒരുപോലെ കുറ്റവാളിയായി കണ്ട് കുരിശു തറച്ചു കൊന്ന വ്യക്തിയെ രക്ഷകനായി എങ്ങനെ പ്രഘോഷിക്കാൻ സാധിക്കും? എങ്ങനെയാണ് ഈ യേശുവിൻ്റെ മരണത്തെ വിശദീകരിക്കേണ്ടത്? അവർക്കത് മനസ്സിലാകണം. ഈ മനസ്സിലായ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം. ആദ്യമേ യഹൂദരോടാണ് സുവിശേഷം പ്രസംഗിച്ചത്. നമുക്കറിയാം ജെറൂസലത്ത് ഇപ്പോഴെ യേശുവിനെക്കുറിച്ച് ഉത്ഥിതനായ യേശുവിനെ, അത് ക്രൂശിതനും ഉത്ഥിതനുമായ യേശുവിനെ പ്രഘോഷിക്കണമെങ്കിൽ ഈ മരണത്തിന് ഒരു അർത്ഥം കണ്ടെത്തണം. എവിടെ നിന്നാണ് ഇതിന് വിശദീകരണം കിട്ടുക? വിശദീകരണം തേടി അവർ പോയത് പഴയ നിയമത്തിലേക്കാണ്. കാരണം അവർക്കുണ്ടായിരുന്ന ഏക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിരുന്നത് വിശുദ്ധ ഗ്രന്ഥമാണ്, പഴയ നിയമമെന്ന് വിശേഷിപ്പിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം. ആ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ അവരന്വേഷിച്ചു, ഈ യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് ഇവിടെ എന്തെങ്കിലും പറയുന്നുണ്ടോ? അപ്പോഴന്വേഷിക്കുമ്പോൾ വളരെയേറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ യേശുവിൻ്റെ മരണം ഉത്ഥാനം എന്ന ഈ സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ പഴയ നിയമം പരിശോധിച്ചവർ കണ്ടെത്തിയ ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. ഇതെല്ലാം പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു. യേശുവിൻ്റെ മരണവും യേശുവിൻ്റെ ഉത്ഥാനവും പഴയ നിയമത്തിൽ മുൻകൂട്ടി അറിയിച്ചിരുന്നു. അതെല്ലാം പഴയ നിയമത്തിലെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണെന്ന് അവർ മനസ്സിലാക്കി. ഉത്ഥിതനായ യേശു തന്നെ അവർക്കത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട്. ഉത്ഥാനത്തിന് ശേഷം 40 ദിവസം അവർക്ക് പ്രത്യക്ഷപ്പെടുകയും തൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഒക്കെ അർത്ഥം പഴയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്തതായി ലൂക്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ വായിച്ചു കേട്ട ഭാഗം തന്നെ അത് ശ്രദ്ധയപ്പെടുത്തുന്നതാണ്. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാനും കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? പ്രവേശിക്കേണ്ടിയിരുന്നു. ഇറ്റ് വാസ് നെസസറി, മസ്റ്റ്, ഡിവൈൻ ഇമ്പരേറ്റീവ് എന്ന് പറയും. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ സഹനത്തിലൂടെ, പീഡാനുഭവ മരണത്തിലൂടെ ഉത്ഥാനത്തിലേക്ക് കടന്നു പോവുക എന്നത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു. മാത്രമല്ല, ദൈവം അത് മുൻകൂട്ടി അറിയിക്കുകയും ചെയ്തിരുന്നു എന്ന് യേശു അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. ലൂക്ക 24:27 ഇപ്രകാരം കാണും, മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. 44-ാമത്തെ വാക്യത്തിൽ വീണ്ടും ശിഷ്യന്മാർക്ക് യേശു പ്രകാരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ലൂക്ക 24:44, അവൻ അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവണ്ണം യേശു അവരുടെ മനസ്സ് തുറന്നു. അപ്പോൾ മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും യേശുവിനെക്കുറിച്ച് എഴുതപ്പെട്ടിരുന്നതെല്ലാം അവർക്ക് മനസ്സിലായി. മോശയുടെ ലിഖിതങ്ങൾ, പ്രവാചകന്മാർ, സങ്കീർത്തനങ്ങൾ എന്നത് പഴയ നിയമത്തിൻ്റെ സമഗ്രമായ ഒരു അവതരണമാണ്. ടനാഖ് എന്ന് പറയും, തോറ, നബിയും, കെത്തുബീം. തോറ എന്ന് പറഞ്ഞാൽ നിയമം, മോശയുടെ ഗ്രന്ഥങ്ങൾ 5 പുസ്തകങ്ങൾ, നബിയും അഥവാ പ്രവാചകന്മാർ, കെത്തുബീം അഥവാ ലിഖിതങ്ങൾ. ഇങ്ങനെ മോശ, സങ്കീർത്തനങ്ങൾ, പ്രവചനങ്ങൾ എന്തെല്ലാം പറയുന്നു പഴയ നിയമം മൊത്തമാണ്. അപ്പോൾ യേശു അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പഴയ നിയമം മുഴുവനും യേശുവിനെക്കുറിച്ച്, യേശുവിൻ്റെ വീടാനുഭവത്തെയും മരണത്തെയും ഉത്ഥാനത്തെയും കുറിച്ച് പ്രവചിച്ചിരുന്നു എന്ന അറിവാണ്. ഇനി നമ്മൾ പഴയ നിയമത്തിലൂടെ പരതി നോക്കുമ്പോൾ എവിടെയാണ് ഇതെല്ലാം കാണുക? നമ്മൾ ആദ്യമേ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 3:15 അവിടെ സർപ്പത്തിൽ നിൽക്കുന്ന ശിക്ഷ എന്ന രീതിയിലാണ് ആദ്യത്തെ പ്രവചനം, മിശിഹായെ സംബന്ധിച്ച ആദ്യത്തെ പ്രവചനം കടന്നു വരുന്നത്. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്യും. തിന്മയുടെ മേൽ ദൈവം മനുഷ്യന് വിജയം നൽകും, അത് മിശിഹായിലൂടെ ആയിരിക്കും എന്ന് പറയുന്നതോടൊപ്പം നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. യു വിൽ സ്ട്രൈക്ക് ഹിസ് ഹീൽ. കുതികാലിൽ ഏൽക്കുന്ന പരിക്കും മാരകമാണ്. അപ്പോൾ തിന്മയുടെ മേലുള്ള വിജയം വരിക്കുന്നത് കുതികാലിൽ പരിക്കേൽക്കുന്നവരാണ് അഥവാ മരണത്തിലൂടെയാണ് എന്നൊരു സൂചന അവിടെയുണ്ട്, വ്യക്തമല്ല അതിൽ തന്നെ. പക്ഷേ കുതികാൽ പരിക്കേൽപ്പിക്കുമെന്ന ഒരു പ്രവചനം യേശുവിൻ്റെ പീഡാനുഭവത്തെയും മരണത്തെയും കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനമായി, സൂചനയായി നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം രക്ഷകൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമുള്ള ഏറ്റവും വ്യക്തമായ പ്രവചനങ്ങൾ, ഏറ്റവും വ്യക്തമായി നമ്മൾ കാണുന്നത് 22-ാം സങ്കീർത്തനത്തിലാണ്. പീഡിതൻ്റെ പ്രാർത്ഥന എന്ന രീതിയിലാണ് ഈ 22-ാം സങ്കീർത്തനം കാണുന്നത്. ആ സങ്കീർത്തനത്തിൽ അനേകം വാക്കുകൾ യേശുവിൽ പൂർത്തിയായതായി കാണും. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തേ എന്നെ നീ കൈവിടിഞ്ഞു എന്ന് ഉള്ള പ്രാർത്ഥനയോടുകൂടിയാണ്, വിലാപത്തോടുകൂടിയാണ് സങ്കീർത്തനം ആരംഭിക്കുന്നത് തന്നെ. ഈ വിലാപം കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന യേശു ഉരുവിടുന്നതായിട്ടും നമുക്കറിയാം. 22-ാം സങ്കീർത്തനം, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? അതിനുശേഷം യേശുവിൽ നിറവേറിയ ഒരുപാട് കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന് 53-ാം അധ്യായമാണ്, യേശയ്യായുടെ പുസ്തകം 53-ാമത്തെ അധ്യായം. യേശയ്യായുടെ പുസ്തകത്തിൽ 4 കീർത്തനങ്ങളുണ്ട്. ദാസഗീതികളെന്നോ ദാസകീർത്തനങ്ങളെന്നോ അറിയപ്പെടുന്ന 4 കീർത്തനങ്ങളുണ്ട്. അവയിൽ 4-ാമത്തെ കീർത്തനം സഹനദാസൻ എന്ന ഒരു ശീർഷകത്തിലാണ് പൊതുവെ അവതരിപ്പിക്കുക. യേശയ്യാട് പുസ്തകം 52-ാമത്തെ അധ്യായം 13 മുതൽ 53-ാമത്തെ അധ്യായം 12 വരെയുള്ള വാക്യങ്ങളിൽ ഈ കീർത്തനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് 2-3 വാക്യങ്ങൾ ഞാൻ ശ്രദ്ധേയപ്പെടുത്തട്ടെ. 53:4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തുവെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്കു വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്കു വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെപ്പോലെ നാം വഴിതെറ്റിപ്പോയി, നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി, നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. ഇപ്പോൾ യേശുവിൻ്റെ പീഡാനുഭവത്തെയും മരണത്തെയും കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് മാത്രമല്ല, ആ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും വിശദീകരണവും വ്യാഖ്യാനവും ഇവിടെ നൽകുന്നുണ്ട്. ഇപ്പോഴേ യേശുവിൻ്റെ മരണം മനുഷ്യരുടെ പാപത്തിന് വേണ്ടിയുള്ള പരിഹാര ബലിയായി ഇവിടെ അവതരിപ്പിക്കുകയാണ്. നമ്മൾ ഏൽക്കേണ്ടിയിരുന്ന ശിക്ഷ, പാപത്തിന് മനുഷ്യൻ ഏൽക്കേണ്ടിയിരുന്ന ശിക്ഷ യേശു ഏറ്റെടുത്തു. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് യേശു നമുക്ക് മോചനം നൽകുന്നു. അവൻ്റെ മരണം രക്ഷണീയമായൊരു മരണമാണ്. അവൻ്റെ മുറിവുകളിലൂടെ നമുക്ക് സൗഖ്യം പ്രാപിക്കുക, അവൻ്റെ മരണത്തിലൂടെയാണ് നമുക്ക് ജീവൻ ലഭിക്കുക. ഇതാണ് യേശയ്യാട് പുസ്തകത്തിലെ ദാസകീർത്തനങ്ങൾ, പ്രത്യേകിച്ചും സഹനദാസനെക്കുറിച്ചുള്ള കീർത്തനത്തിലൂടെ നമുക്ക് കിട്ടുന്ന വിശദീകരണം. ഇതുമാത്രമല്ല, അനേകം പ്രതീകങ്ങൾ, പഴയത്തിലെ അനേകം പ്രതീകങ്ങൾ യേശുവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള സൂചന നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ ഇസഹാക്കിൻ്റെ ബലിയെക്കുറിച്ചുള്ള വിവരണമാണ്. ദൈവം അബ്രാഹത്തെ പരീക്ഷിക്കുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. 22-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം പ്രകാരം കാണും, പിന്നീട് ഒരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. അത് വലിയ പരീക്ഷണമായിരുന്നു. അബ്രാഹത്തിൻ്റെ വിശ്വാസം പരീക്ഷണ വിധേയമായ ഏറ്റവും രൂക്ഷമായ പരീക്ഷണം നടന്ന സംഭവം. പിന്നീട് ഒരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. അബ്രാഹം അവിടുന്ന് വിളിച്ചു, ഇതാ ഞാൻ അവൻ വിളി കേട്ടു. നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയാദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ഒരു ദഹന ബലിയായി അർപ്പിക്കണം. നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ ഇസഹാക്കിനെ നീ എനിക്കൊരു ദഹന ബലിയായി അർപ്പിക്കണം. ആ ബലിയായി അർപ്പിക്കേണ്ടത് മോറിയ മലയിലാണ്. ആ മലയാണ് പിന്നീട് സിയോനായി മാറുക. ആ മലയിലാണ് യേശു ബലി അർപ്പിക്കപ്പെടുക. അബ്രാഹത്തോട് ആവശ്യപ്പെട്ടു, നീ സ്നേഹിക്കുന്നതിൻ്റെ ഏകജാതനെ നീ എനിക്ക് ബലിയായി അർപ്പിക്കണം. അബ്രാഹം ബലി അർപ്പിക്കാൻ സന്നദ്ധമായി. 8-ാമത്തെ വാക്യത്തിൽ ചോദിക്കുന്നത്, ഇസഹാക്ക് പിതാവായ അബ്രാഹത്തെ വിളിച്ചു, പിതാവേ എന്താ മകനെ? അവൻ വിളി കേട്ടു. ഇസഹാക്ക് പറഞ്ഞു, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? 8-ാമത്തെ വാക്യത്തിൽ പ്രകാരം കാണും, അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. ഇസഹാക്ക് ബലിയർപ്പിക്കപ്പെടേണ്ടി വന്നില്ല. ഇസഹാക്കിന് പകരം ഒരു കുഞ്ഞാടിനെ ദൈവം കൊടുത്തു. അബ്രാഹം സന്നദ്ധനായിരുന്നു തൻ്റെ മകനെ ബലിയർപ്പിക്കാൻ. പക്ഷേ അവസാന നിമിഷം അബ്രാഹത്തിന് ആ ബലിയർപ്പണത്തിൽ നിന്ന് ഒഴിവാകാൻ സാധിച്ചു. എന്നാലും ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, 22:16-17 നീ നിൻ്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായിക്കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തിരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിൻ്റെ നഗരകവാടങ്ങൾ അവർ പിടിച്ചെടുക്കും. നീ എൻ്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അബ്രാഹത്തിൻ്റെ അനുസരണം, മകനെ ബലിയർപ്പിക്കാനുള്ള സന്നദ്ധത ലോകജനതകൾക്ക് മുഴുവനും അനുഗ്രഹത്തിന് കാരണമായിത്തീരുന്നു. നിന്നിലൂടെ ലോകജനതകളെ ഞാൻ അനുഗ്രഹിക്കും എന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം പൂർത്തിയാവുന്നത് വാസ്തവത്തിൽ യേശു ക്രിസ്തുവിലാണ്. അബ്രാഹം ബലിയർപ്പിക്കാൻ സന്നദ്ധമായി. അബ്രാഹം പറഞ്ഞു, ബലിമൃഗത്തിനെ കർത്താവ് തരും. ആ കർത്താവ് തന്നെ തന്ന ബലിമൃഗമാണ് യേശു. അതുകൊണ്ടാണ് യോഹന്നാൻ, സ്നാപക യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ചെന്ന് പറയുക, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ദൈവം നൽകിയ ബലിയാടാണ് യേശു. അപ്പോഴേ ഇസഹാക്ക് ചുമലിൽ വിറകുമായി മല കയറിയത് കുരിശും എടുത്തുകൊണ്ട് ഗാഗുൽത്തായിലേക്ക് പോകുന്ന യേശുവിൻ്റെ ഒരു മുന്നോടിയും പ്രതീകവുമാണ്. ഇസഹാക്കിൻ്റെ ബലി യേശുവിൻ്റെ ബലിയുടെ ഒരു നാന്തിയാണ്, ഒരു മുന്നോടിയാണ്. അതിനേക്കാളും പ്രസക്തമാണ് 2-ാമത്തെ സംഭവം. അത് പെസഹ കുഞ്ഞാടുമായി ബന്ധപ്പെട്ടതാണ്. പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ ഒരു പെസഹ കുഞ്ഞാടിൻ്റെ ബലിയർപ്പണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈജിപ്തുകാരിൽ നിന്ന് ഇസ്രായേൽക്കാർക്ക് മോചനം നൽകിയ അവസാനത്തെ സംഭവമാണ്, ഏറ്റവും വലിയ സംഭവം. ഈജിപ്തിലെ ആദിയാതന്മാരെല്ലാം സംഹരിക്കപ്പെടുന്ന ആ രാത്രിയിൽ ഇസ്രായേൽക്കാർക്ക് സംരക്ഷണം നൽകുന്നത് അവർ ബലിയർപ്പിച്ച കുഞ്ഞാടിൻ്റെ രക്തം കട്ടിളപ്പടിയിൽ തളിച്ചതുകൊണ്ടാണ്. പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം ഈജിപ്തുകാരെ സംഹരിക്കുന്നതിന് വേണ്ടി കർത്താവ് കടന്നു പോകും. നിങ്ങളുടെ മേൽപ്പടിയിലും രണ്ട് കട്ടിളക്കാലുകളിലും രക്തം കാണുമ്പോൾ കർത്താവ് നിങ്ങളുടെ വാതിൽ പിന്നിട്ട് കടന്നു പോകും. അങ്ങനെ കുഞ്ഞാടിൻ്റെ രക്തം കട്ടിളപ്പടിയിൽ കണ്ടതുകൊണ്ട് ആ ഭവനത്തെ സംഹാരദൂതൻ ഒഴിവാക്കി. അപ്പോൾ മരണത്തിൽ നിന്ന് മോചനം നൽകുന്ന ഒന്നായി മാറി പെസഹ കുഞ്ഞാട്. ഇനി ആണ്ടുതോറും ഈ പെസഹ ആചരിക്കണം, കുഞ്ഞാടിനെ ബലിയർപ്പിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം. പുറപ്പാട് 12:26-27 വാക്യങ്ങൾ. ഇത് കർത്താവിനർപ്പിക്കുന്ന പെസഹ ബലിയാണ്. അവിടെ ഈജിപ്തിലുണ്ടായിരുന്ന ഇസ്രായേൽക്കാരുടെ ഭവനങ്ങൾ കടന്നുപോയി, ഈജിപ്തുകാരെ സംഹരിച്ചപ്പോൾ അവിടുന്ന് ഇസ്രായേൽക്കാരെ രക്ഷിച്ചു. അപ്പോഴും പെസഹ കുഞ്ഞാടിനെ ആണ്ടുതോറും ബലിയർപ്പിക്കണം. ഓരോ ദിവസം പെസഹായിക്കും ബലിയർപ്പിക്കുമ്പോൾ ഈ സംഭവങ്ങൾ അനുസ്മരിക്കും. അനുസ്മരിക്കുക മാത്രമല്ല, അതൊരു ആഘോഷം കൂടിയായിരുന്നു. അടിമത്തത്തിലായിരുന്നപ്പോൾ തങ്ങൾക്ക് വിമോചനം ദൈവം നൽകും എന്നുള്ള ആ ഒരു പ്രതീക്ഷ ഏറ്റുപറയുകയും അത് സജീവമായി നിലനിർത്തുകയും ചെയ്തിരുന്നത് ഈ പെസഹ കുഞ്ഞാടിൻ്റെ ബലിയാണ്. യേശു പെസഹായുടെ അവസരത്തിലാണ് സ്വയം ബലിയായി മാറിയത് എന്ന് ശിഷ്യന്മാർക്കറിയാം. യേശു പെസഹ ആഘോഷിച്ചു. പെസഹ കുഞ്ഞാടിനെ ദേവാലയത്തിൽ ബലിയർപ്പിക്കുന്ന ആ നിമിഷത്തിലാണ് യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നത്. യോഹന്നാൻ സുവിശേഷം അനുസരിച്ച് യേശുവിനെ മരണത്തിന് വിധിക്കുന്നത്, മറ്റ് സുവിശേഷങ്ങളനുസരിച്ച് യേശു കുരിശിൽ മരിക്കുന്നത്. പെസഹ കുഞ്ഞാടിനെ കൊല്ലുന്ന സമയം യേശു മരിക്കുകയായി, ബലിയർപ്പിക്കപ്പെടുകയായി. അപ്പോൾ യേശുവിൻ്റെ മരണത്തെ പെസഹായായി, ഒരു പുതിയ പെസഹായായി ശിഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോഴ് പെസഹ കുഞ്ഞാടിലൂടെ അറിയാതെ ആണ്ടുതോറും ആചരിച്ചു കൊണ്ടിരുന്ന ആ ഒരു ബലി, അത് യേശുവിൽ പൂർത്തിയാകേണ്ട വലിയ ബലിയാണെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായി. അപ്പോൾ പെസഹ കുഞ്ഞാടായി യേശുവിനെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മുടെ പെസഹ കുഞ്ഞാടായ യേശു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസും പറയുന്നുണ്ട്. അപ്പോഴേ യേശുവിൻ്റെ മരണത്തെ ഒരു പെസഹ ബലിയായി, അത് ഈജിപ്തിലെ രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്ന് കാനാൻ ദേശത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് എന്നതല്ല, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ദാസ്യത്തിൽ നിന്ന് ദൈവമക്കളുടെ നിത്യജീവനിലേക്ക് ഉള്ള കടന്നു പോകലാണ് പെസഹ. അത് നയിക്കുന്നത് യേശുവിൻ്റെ ഈ ബലിയർപ്പണവുമാണ്. അപ്പോൾ യേശു പെസഹ കുഞ്ഞാടായി അർപ്പിക്കപ്പെടുന്നു. മറ്റൊരു പ്രതീകമാണ് ലേവ്യരുടെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ആടിൻ്റെ പ്രതീകം. രണ്ട് ആടുകളെക്കുറിച്ച് ലേവ്യരുടെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. പാപപരിഹാര ദിനമാണ് 16-ാമത്തെ അധ്യായത്തിലെ പരാമർശ വിഷയം. ആണ്ടുതോറും പ്രധാന പുരോഹിതൻ ബലിയർപ്പിക്കാൻ കടപ്പെട്ടിരുന്ന ദിവസമായിരുന്നു പാപപരിഹാര ദിനം. അന്ന് രണ്ട് പ്രത്യേക ആടുകളെക്കുറിച്ച് പരാമർശമുണ്ട്. ലേവ്യർ 16:7-10 വാക്യങ്ങൾ. അനന്തരം രണ്ട് കോലാടുകളെയും സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കർത്താവിന് സന്നിധിയിൽ കൊണ്ടുവരണം. അഹറോൻ കുറിയിട്ട് ആടുകളിലൊന്നിനെ കർത്താവിനും മറ്റേതിനെ അസാസേലിനുമായി നിശ്ചയിക്കണം. കർത്താവിനായി കുറി വീണ ആടിനെ കൊണ്ടുവന്ന് പാപപരിഹാര ബലിയായി അർപ്പിക്കണം. എന്നാൽ അസാസേലിനായി കുറി വീണ ആടിനെ പാപപരിഹാരം ചെയ്യുന്നതിനും അസാസേലിനായി മരുഭൂമിയിലേക്ക് വിട്ടയക്കുന്നതിനു വേണ്ടി ജീവനോടെ കർത്താവിന് മുമ്പിൽ മാറ്റി നിർത്തണം. അതിനുശേഷം 20-ാമത്തെ വാക്യം. ശ്രീകോവിലിനും സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും വേണ്ടി പരിഹാരം ചെയ്തതിനു ശേഷം ജീവനുള്ള കോലാടിനെ കൊണ്ടുവരണം. അതിൻ്റെ തലയിൽ കൈകൾ വെച്ച് അഹ്റോൻ ഇസ്രായേൽ ജനങ്ങളുടെ എല്ലാ അകൃത്യങ്ങളും അക്രമങ്ങളും പാപങ്ങളും ഏറ്റുപറയണം. അവയെല്ലാം അതിൻ്റെ ശിരസിൽ ചുമത്തി ഒരുങ്ങി നിൽക്കുന്ന ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് വിടണം. ഇങ്ങനെ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുന്ന രണ്ട് കോലാടുകൾ, ഒന്നിനെ പൂർണ്ണമായി ബലിയർപ്പിക്കുന്നു, രക്തം ബലിപീഠത്തിൽ തളിക്കുന്നു, രണ്ടാമത്തത് ജനങ്ങളുടെ പാപം വഹിച്ചുകൊണ്ട് മരുഭൂമിയിലേക്ക് അയക്കപ്പെടുന്നു. അസാസൽ ഒരു ദുർഭൂതമായിട്ടാണ് കരുതപ്പെടുക. അപ്പോൾ പാപവും പേറിക്കൊണ്ട് മരുഭൂമിയിലേക്ക് പോകുന്ന ആട്, പാപത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവർക്ക് ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ ബലിയർപ്പിക്കപ്പെടുന്ന രണ്ടാമത്തെ ആട്. ഈ രണ്ട് ആടുകളുടെയും പ്രതീകം യേശു പൂർത്തിയാവുകയായി. പാപമറിയാത്തവനെ ദൈവം പാപമാക്കി എന്ന് വിശുദ്ധ പൗലോസ് പറയുമ്പോൾ, നമുക്ക് വേണ്ടി അവൻ ശപിക്കപ്പെട്ടവനായി തീർന്നു എന്ന് നിയമാവർത്തന പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് വിശുദ്ധ പൗലോസ് പറയുമ്പോൾ ഈ ഒരു സൂചനയാണ് കിട്ടുക. പാപപരിഹാര ദിനത്തിലെ പാപം മോചിപ്പിക്കുന്ന ആടിൻ്റെ പ്രതീകം. അപ്പോൾ യേശുവിനെ പാപം നീക്കുന്ന കർത്താവിൻ്റെ കുഞ്ഞാടായി ചിത്രീകരിക്കുമ്പോൾ ഈ പ്രതീകങ്ങളെല്ലാം അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ യേശുവിൻ്റെ മരണത്തെ മനസ്സിലാക്കാൻ, വിശദീകരിക്കാൻ കൊടുക്കുന്ന മറ്റൊരു പ്രതീകമാണ് ഈ പെസഹാബലി. പെസഹാബലിയും പാപപരിഹാരത്തിൻ്റെ കുഞ്ഞാടും. മറ്റൊന്ന് മോശ മരുഭൂമിയിൽ ഉയർത്തിയ പിത്തള സർപ്പമാണ്. സംഖ്യാപുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഇസ്രായേൽ ജനം പലപ്പോഴും പിറുപിറുത്തു. തങ്ങൾക്ക് കിട്ടുന്നതിലൊന്നും തൃപ്തിയാവാതെ വീണ്ടും വീണ്ടും പലതിനും വേണ്ടി പിറുപിറുത്തുകൊണ്ടിരുന്നു. ഒരിക്കലും ഇങ്ങനെ പിറുപിറുക്കുമ്പോൾ ദൈവം അവരുടെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. പാമ്പ് കടിയേറ്റവരെല്ലാം മരിക്കാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും നിലവിളിച്ചു. അപ്പോൾ ദൈവം മോശയോട് പറയുന്ന ഒരു പരിഹാരമുണ്ട്. സംഖ്യാപുസ്തകം 21:8. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പിത്തള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക, ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ പിച്ചള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി, ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. ഈ പിത്തള സർപ്പമല്ല ജീവൻ നൽകുന്നത്, നമുക്കറിയാം, വിശ്വാസത്തോടുകൂടി നോക്കുന്നതാണ്. വിശ്വാസത്തോടുകൂടി ഈ സർപ്പത്തെ നോക്കിയവർക്ക് ജീവൻ ലഭിച്ചു എന്ന് സൂചിപ്പിക്കുന്നു. ഇത് ദൈവത്തിലുള്ള വിശ്വാസം മാത്രമല്ല, വരാനിരുന്ന രക്ഷയെക്കുറിച്ചുള്ള ഒരു വലിയ പ്രവചനം കൂടിയായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ മരണത്തെയും അതിൻ്റെ അർത്ഥത്തെയും ഗ്രഹിക്കാനായി അന്വേഷിച്ചു പോയ ശിഷ്യന്മാർ കണ്ടെത്തിയ മറ്റൊന്നാണ് ഈ മരുഭൂമിയിലെ പിച്ചള സർപ്പം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:10, നിക്കോദേമോസുമായുള്ള സംഭാഷണത്തിൽ യേശു ഇപ്രകാരം പറയും. 3:14, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷത്തിലെ തനതായൊരു കാഴ്ചപ്പാടാണ്. യേശുവിൻ്റെ കുരിശുമരണം ഉയർത്തലാണ്, പിതാവിൻ്റെ അടുക്കിലേക്കുള്ള പോക്കാണ്. അപ്പോൾ മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെയാണ് യേശുവിനെ കുരിശിൽ ഉയർത്തുന്നത്. ഈ കുരിശിലുള്ള ഉയർത്തലിലൂടെ സംഭവിക്കുന്നത് എല്ലാവർക്കും നിത്യജീവൻ ലഭിക്കുന്നു. ഈ പ്രതീകവും യേശുവിൻ്റെ മരണത്തെ വിശദീകരിക്കാനുള്ള ഒരു സഹായമായി തീർന്നു, അഥവാ മരണത്തെക്കുറിച്ചുള്ള പ്രവചനമായി മാറുന്നു. മറ്റൊന്നാണ് മരുഭൂമിയിൽ വെച്ച് വെള്ളം നൽകിയ പാറ. പുറപ്പാട് പുസ്തകത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 17:10 പാറയിൽ നിന്ന് ജലം കൊടുക്കുന്ന ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്, 17:5, പുറപ്പാട് 17:5-6. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഏതാനും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരുമൊത്ത് നീ ജനത്തിൻ്റെ മുമ്പേ പോവുക, നദിയുടെ മേൽ അടിക്കാൻ ഉപയോഗിച്ച വടിയും കയ്യിലെടുത്തുകൊള്ളുക. ഇതാ നിനക്ക് മുമ്പിൽ ഹോറബിലെ പാറമേൽ ഞാൻ നിൽക്കും, നീ ആ പാറയിലടിക്കണം, അപ്പോൾ അതിൽ നിന്ന് ജനത്തിന് കുടിക്കാൻ വെള്ളം പുറപ്പെടും. ഇസ്രായേൽ ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യത്തിൽ മോശ അങ്ങനെ ചെയ്തു. അതിൽ തന്നെ എന്തെങ്കിലും പ്രതീകാത്മകത ഉണ്ട് എന്ന് പറയാനാവില്ല. പക്ഷേ പിന്നീടുള്ള ഇസ്രായേൽക്കാരുടെ കാഴ്ചപ്പാടിൽ ഈ പാറ ഇസ്രായേൽ ജനത്തെ അനുഗമിച്ചിരുന്നുവെന്നും അവർ പോകുന്നിടത്തെല്ലാം ഈ പാറയും പുറകെ പോകുമായിരുന്നുവെന്നും ആ പാറയിൽ നിന്ന് എപ്പോഴും അവർക്ക് വെള്ളം കിട്ടുമായിരുന്നു എന്നും ഒരു ചിന്താഗതി കടന്നു വന്നു. ഇതാണ് പിന്നീട് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10:10 പൗലോസ് പറയുക, ഈ പാറ ക്രിസ്തുവായിരുന്നു. അവരെ അനുഗമിച്ചിരുന്ന പാറ ഒരു ആത്മീയ ശിലയാണ്, അവർക്ക് ആത്മീയ പാനീയം കിട്ടുന്നു. ആ ശില യേശുവിൻ്റെ പ്രതീകമായിരുന്നു. യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ജലവും രക്തവും യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴേ യേശുവിൽ നിന്നാണ് നിത്യജീവൻ്റെ ഉറവുകൾ ഉറവെടുക്കുന്നത്, ജലം നിത്യജീവൻ്റെ ജലം ലഭിക്കുന്നത് എന്ന സൂചന. ഇത് ഒരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായി കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ പഴയ നിയമം മാത്രം വായിക്കുന്നവർക്ക് മനസ്സിലാവാൻ കഴിയാതിരുന്നത് യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വായിക്കുമ്പോൾ വലിയ പ്രവചനങ്ങളായും പ്രവചനങ്ങളുടെ പൂർത്തീകരണങ്ങളായും അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇങ്ങനെ വിവിധങ്ങളായ പ്രവചനങ്ങൾ യേശുവിൽ പൂർത്തിയായി എന്ന് പറയുമ്പോൾ ശിഷ്യ സമൂഹം പ്രഘോഷിക്കുന്നൊരു കാര്യമുണ്ട്. യേശുവിൻ്റെ മരണം ഒരു ചരിത്രപരമായ അപകടമായിരുന്നില്ല, ഒരു ട്രാജഡി അല്ലെങ്കിൽ ദുരന്തമായിരുന്നില്ല. ഇത് പെട്ടെന്ന് ആകസ്മികമായി സംഭവിച്ച കാര്യമല്ല, ആരംഭം മുതലേ ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നതാണ്. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഈ പദ്ധതിയും ദൈവത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് സാവകാശം പടിപടിയായി വെളിപ്പെടുത്തുകയായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 3:15 മുറിവേൽക്കുന്ന മിശിഹായെക്കുറിച്ചുള്ള സൂചന മുതൽ ഇങ്ങോട്ട് അവസാനം യേശയ്യയുടെ പുസ്തകം 53 കാണുന്ന പാപങ്ങൾ ഏറ്റെടുത്ത് പാപികൾക്ക് വേണ്ടി മരിക്കുന്ന രക്ഷകനെക്കുറിച്ച് പരാമർശം വരെ വലിയ ഒരു പരമ്പരകൾ തന്നെ നമുക്ക് കാണാം, പടിപടിയായി ദൈവം വെളിപ്പെടുത്തിയതിൻ്റെ ഉദാഹരണങ്ങൾ. അപ്പോഴേ യേശുവിൻ്റെ മരണം ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണമാണ്. ഇത് ദൈവം തന്നെ മനസ്സായിട്ട് ദൈവം അറിഞ്ഞുകൊണ്ട് നോക്കിട്ട് നൽകിയതാണ്. മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ദൈവം തന്നെ അനുഷ്ഠിക്കുന്നു. മനുഷ്യനെ പാപത്തിൽ നിന്ന് ദൈവം തൻ്റെ പുത്രൻ്റെ മരണത്തിലൂടെ മോചിപ്പിക്കുന്നു. ഈ മരണം ഒരു ബലിയായിരുന്നു, പാപത്തിൻ്റെ മോചനത്തിനു വേണ്ടിയുള്ള, പാപത്തിൽ നിന്ന് വിശുദ്ധീകരിക്കാനുള്ളൊരു ബലി. നമുക്കതിനെക്കുറിച്ച് ധ്യാനിക്കാം. ഇന്ന് ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ പരിചിന്തനങ്ങൾ അവസാനിപ്പിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, പാപം മൂലം അങ്ങിൽ നകന്നുപോയ മനുഷ്യ സമൂഹത്തെ, മനുഷ്യവർഗത്തെ അങ്ങിലേക്ക് വീണ്ടും അടിപ്പിക്കാനായി അവിടെ തന്നെ അവിടുത്തെ വചനത്തെ മാംസം ധരിപ്പിച്ച് അവിടുത്തെ പുത്രനെ മനുഷ്യനായി ഭൂമിയിലേക്ക് അയച്ച ആ വലിയ കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവായ യേശുവേ, ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുക്കുകയും ഞങ്ങളുടെ മേൽ പതിക്കേണ്ടിയിരുന്ന ശിക്ഷ അങ്ങേറ്റെടുക്കുകയും ചെയ്ത് എല്ലാ ശിക്ഷകളും നിങ്ങൾക്ക് മോചനം നൽകി നിത്യജീവനിലേക്ക് അവിടുത്തെ മരണത്തിലൂടെ ഞങ്ങളെ പ്രവേശിപ്പിക്കുന്ന ആ വലിയ കൃപയ്ക്ക് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാനോ യുക്തിക്ക് മനസ്സിലാക്കാനോ സാധിക്കാത്ത ഈ വലിയ ദൈവ്യ രഹസ്യം ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ അവിടുന്ന് ഞങ്ങളെ ശക്തരാക്കണമേ. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് തിരുവചനങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധത്തിൽ അവരുടെ മനസ്സ് തുറന്നുകൊടുത്തതുപോലെ കർത്താവേ ഞങ്ങളുടെ മനസ്സും അവിടുന്ന് തുറന്നു തരണമേ. ഞങ്ങളുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. അവിടുത്തെ വചനം സ്വീകരിക്കാനായി ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.